ദൈവനാമത്തിന് മഹത്വം. എന്റെ പേര് സിനി. ഇന്ന് മാർച്ച് മാസം 17-ാം തീയതി. ഇന്നത്തെ ദൈവവചന ധ്യാനത്തിനായി ആവർത്തന പുസ്തകം 29:30 വായിക്കുന്നു. മോശ എല്ലാ ഇസ്രായേലിനെയും വിളിച്ചുകൂട്ടി പറഞ്ഞത് എന്തെന്നാൽ, യഹോവ മിസ്രയീം ദേശത്ത് വെച്ച് നിങ്ങൾ കാണുക ഫറവോനോടും അവന്റെ സകല ഭൃത്യന്മാരോടും അവന്റെ സർവ്വദേശത്തോടും ചെയ്തതൊക്കെയും നിങ്ങൾ കണ്ടുവല്ലോ. നിങ്ങൾ കണ്ണാലെ കണ്ട വലിയ പരീക്ഷകളും അടയാളങ്ങളും മഹാ അത്ഭുതങ്ങളും തന്നെ. എങ്കിലും തിരിച്ചറിയുന്ന ഹൃദയവും കാണുന്ന കണ്ണും കേൾക്കുന്ന ചെവിയും യഹോവ നിങ്ങൾക്ക് ഇന്നുവരെയും തന്നിട്ടില്ല. ഞാൻ 40 സംവത്സരം നിങ്ങളെ മരുഭൂമിയിൽ നടത്തി. നിങ്ങൾ ഉടുത്തിരുന്ന വസ്ത്രം ജീർണിച്ചിട്ടില്ല, കാലിലെ ചെരുപ്പ് പഴകിയിട്ടുമില്ല. യഹോവയായ ഞാൻ നിങ്ങളുടെ ദൈവമെന്ന് നിങ്ങൾ അറിയേണ്ടതിന് നിങ്ങൾ അപ്പം തിന്നിട്ടില്ല, വീഞ്ഞും മദ്യവും കുടിച്ചിട്ടുമില്ല. നിങ്ങൾ ഈ സ്ഥലത്ത് വന്നപ്പോൾ ഹെഷ്ബോൻ രാജാവായ സീഹോനും ബാശാൻ രാജാവായ ഓഗും നമ്മുടെ നേരെ യുദ്ധത്തിനു പുറപ്പെട്ടു വന്നു. എന്നാറെ നാം അവരെ തോൽപ്പിച്ചു. അവരുടെ രാജ്യം പിടിച്ച രൂബേന്യർക്കും ഗാദ്യർക്കും മനശ്ശെയുടെ പാതിഗോത്രത്തിനും അവകാശമായി കൊടുത്തു. ആകയാൽ നിങ്ങൾ ചെയ്യുന്നതൊക്കെയും സാധിക്കേണ്ടതിന് ഈ നിയമത്തിന്റെ വചനങ്ങളെ പ്രമാണിച്ചു നടപ്പിൻ. ഇന്ന് നിങ്ങളുടെ ഗോത്രത്തലവന്മാരും മൂപ്പന്മാരും പ്രമാണികളും ഇസ്രായേൽ പുരുഷന്മാരൊക്കെയും തന്നെ. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഭാര്യമാർ നിന്റെ പാളയത്തിൽ വിറക് കീറുകയും വെള്ളം കോരുകയും ചെയ്യുന്ന പരദേശി എന്നിങ്ങനെ എല്ലാവരും നിന്റെ ദൈവമായ യഹോവ നിന്നോട് അരുളി ചെയ്തതുപോലെയും അബ്രഹാം ഇസ്ഹാക്ക് യാക്കോബ് എന്ന നിന്റെ പിതാക്കന്മാരോട് അവൻ സത്യം ചെയ്തതുപോലെയും ഇന്ന് നിനക്ക് തനിക്ക് ജനമാക്കേണ്ടതിനും താൻ നിനക്ക് ദൈവമായിരിക്കേണ്ടതിനും നിന്റെ ദൈവമായ യഹോവ ഇന്ന് നിന്നോട് ചെയ്യുന്ന നിയമത്തിലും സത്യബന്ധത്തിലും പ്രവേശിപ്പാൻ അവന്റെ സന്നിധിയിൽ നിൽക്കുന്നു. ഞാൻ ഈ നിയമവും സത്യബന്ധവും ചെയ്യുന്നത് നിങ്ങളോട് മാത്രമല്ല, ഇന്ന് നമ്മോടുകൂടെ നമ്മുടെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ നിൽക്കുന്നവരോടും ഇന്ന് ഇവിടെ നമ്മോടുകൂടെ ഇല്ലാത്തവരോടും തന്നെ. നാം മിസ്രയീം ദേശത്ത് എങ്ങനെ പാർത്തു എന്നും നിങ്ങൾ കടന്നുപോകുന്ന ജാതികളുടെ നടുവിൽ കൂടി എങ്ങനെ കടന്നു എന്നും നിങ്ങൾ അറിയുന്നുവല്ലോ. അവരുടെ മ്ലേച്ഛതകളും അവരുടെ ഇടയിൽ മരവും കല്ലും വെള്ളിയും പൊന്നും കൊണ്ടുള്ള വിഗ്രഹങ്ങളും നിങ്ങൾ കണ്ടിട്ടുണ്ട്. ആ ജാതികളുടെ ദേവന്മാരെ ചെന്ന് സേവിക്കേണ്ടതിന് ഇന്ന് നമ്മുടെ ദൈവമായ യഹോവയെ വിട്ടുമാറുവാൻ മനസ്സുള്ള യാതൊരു പുരുഷനും സ്ത്രീയും യാതൊരു കുലവും ഗോത്രവും നിങ്ങളിൽ ഉണ്ടാകരുത്. നഞ്ചും കയ്പുമുള്ള ഫലം കായ്ക്കുന്ന യാതൊരു വേരും അരുത്. അങ്ങനെയുള്ളവൻ ഈ ശാപവചനങ്ങളെ കേൾക്കുമ്പോൾ വരണ്ടതും നനവുള്ളതും ഒരുപോലെ നശിക്കേണ്ടതിന് ഞാൻ എന്റെ ഹൃദയത്തിന്റെ കാഠിന്യ പ്രകാരം നടന്നാലും എനിക്ക് സുഖമുണ്ടാകുമെന്ന് പറഞ്ഞ് തന്റെ ഹൃദയത്തിൽ തന്നെത്താൻ അനുഗ്രഹിക്കും. അവനോട് ക്ഷമിപ്പാൻ യഹോവയ്ക്ക് മനസ്സുവരാതെ യഹോവയുടെ കോപവും തീക്ഷ്ണതയും ആ മനുഷ്യന്റെ നേരെ ജ്വലിക്കും. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ശാപമൊക്കെയും അവന്റെ മേൽ വരും. യഹോവ ആകാശത്തിൻ കീഴിൽ നിന്ന് അവന്റെ നാമം മായ്ച്ചു കളയും. ഈ ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന നിയമത്തിലെ സകല ശാപങ്ങൾക്കും തക്കവണ്ണം യഹോവ ഇസ്രായേലിന്റെ സകല ഗോത്രങ്ങളിൽ നിന്നും അവനെ ദോഷത്തിനായി വേർതിരിക്കും. നിങ്ങളുടെ ശേഷം ഉണ്ടാകുന്ന തലമുറയായ നിങ്ങളുടെ മക്കളും ദൂരദേശത്തു നിന്ന് വരുന്ന അന്യനും ദേശത്തിലെ ബാധകളും യഹോവ അവിടെ വരുത്തിയ രോഗങ്ങളും യഹോവ തന്റെ കോപത്തിലും ക്രോധത്തിലും സോദോം ഗോമോര അദമ സെബോയിം എന്ന പട്ടണങ്ങളെ മറിച്ചു കളഞ്ഞതുപോലെ വിതയും വിളവും ഇല്ലാതെയും പുല്ലുപോലും മുളയ്ക്കാതെയും ഗന്ധകവും ഉപ്പും കത്തിയിരിക്കുന്ന ദേശമൊക്കെയും കാണുമ്പോൾ യഹോവ ഈ ദേശത്തോട് ഇങ്ങനെ ചെയ്തത് എന്ത്? ഈ മഹാക്രോധാഗ്നിയുടെ കാരണമെന്ത് എന്ന് സകല ജാതികളും ചോദിക്കും. അതിനുണ്ടാകുന്ന മറുപടി എന്തെന്നാൽ, അവരുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ അവരെ മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെടുവിച്ചപ്പോൾ അവരോട് ചെയ്തിരുന്ന നിയമം അവർ ഉപേക്ഷിച്ചു. തങ്ങൾ അറിയുകയോ തങ്ങൾക്ക് നിയമിച്ചു കിട്ടുകയോ ചെയ്തിട്ടില്ലാത്ത അന്യ ദൈവങ്ങളെ അവർ ചെന്ന് സേവിക്കുകയും നമസ്കരിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ശാപമൊക്കെയും ഈ ദേശത്തിന്മേൽ വരുത്തുവാൻ്റെ കോണം യഹോവയുടെ കോപം അതിന്റെ നേരെ ജ്വലിച്ചു. യഹോവ കോപത്തോടും ക്രോധത്തോടും വലിയ വെറുപ്പോടും കൂടെ അവരെ അവരുടെ ദേശത്തു നിന്ന് പറിച്ചു കളയുകയും ഇന്നുള്ളതുപോലെ അവരെ മറ്റൊരു ദേശത്തേക്ക് തള്ളിവിടുകയും ചെയ്തു. മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ദൈവവുമായ യഹോവയ്ക്കുള്ളതവ എത്രേ. വെളിപ്പെട്ടിരിക്കുന്നവയോ നാം ഈ ന്യായപ്രമാണത്തിന്റെ സകല വചനങ്ങളും അനുസരിച്ച് നടക്കേണ്ടതിന് എന്നേക്കും നമുക്കും നമ്മുടെ മക്കൾക്കും ഉള്ളവയാകുന്നു. ഞാൻ നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന അനുഗ്രഹവും ശാപവുമായ ഈ വചനങ്ങളൊക്കെയും നിന്റെ മേൽ നിവൃത്തിയായി വന്നിട്ട് നിന്റെ ദൈവമായ യഹോവ നിന്നെ തള്ളിക്കളഞ്ഞിട്ടുള്ള അതത് ജാതികളുടെ ഇടയിൽ വെച്ച് നീ അവയെ നിന്റെ ഹൃദയത്തിൽ ഓർത്ത് നിന്റെ ദൈവമായ യഹോവയുടെ അടുക്കിലേക്ക് തിരിഞ്ഞ് നീയും നിന്റെ മക്കളും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ ഞാനിന്ന് നിന്നോട് ആജ്ഞാപിക്കുന്നതുപോലെയൊക്കെയും അവന്റെ വാക്കുകേട്ടനുസരിച്ചാൽ നിന്റെ ദൈവമായ യഹോവ നിന്റെ സ്ഥിതി മാറ്റുകയും നിന്നോട് മനസ്സലിഞ്ഞ് നിങ്ങളിലേക്ക് തിരികെയും നിന്റെ ദൈവമായ യഹോവ നിന്നെ ചിതറിച്ചിരുന്ന സകല ജാതികളിൽ നിന്നും നിന്നെ കൂട്ടിച്ചേർക്കുകയും ചെയ്യും. നിനക്കുള്ളവർ ആകാശത്തിന്റെ അറുതി വരെ ചിതറിപ്പോയിരുന്നാലും നിന്റെ ദൈവമായ യഹോവ അവിടെ നിന്ന് നിന്നെ കൂട്ടിച്ചേർക്കും. അവിടെ നിന്ന് അവൻ നിന്നെ കൊണ്ടുവരും. നിന്റെ പിതാക്കന്മാർക്ക് കൈവശമായിരുന്ന ദേശത്തേക്ക് നിന്റെ ദൈവമായ യഹോവ നിന്നെ കൊണ്ടുവരും. നീ അത് കൈവശമാക്കും. അവൻ നിനക്ക് ഗുണം ചെയ്ത് നിന്റെ പിതാക്കന്മാരെക്കാൾ നിന്നെ വർദ്ധിപ്പിക്കും. നീ ജീവിച്ചിരിക്കേണ്ടതിന് നിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിപ്പാൻ തക്കവണ്ണം നിന്റെ ദൈവമായ യഹോവ നിന്റെ ഹൃദയവും നിന്റെ സന്തതിയുടെ ഹൃദയവും പരിച്ഛേദന ചെയ്യും. ഈ ശാപങ്ങളെയൊക്കെയും നിന്റെ ദൈവമായ യഹോവ നിന്റെ ശത്രുക്കളുടെ മേലും നിന്നെ പകച്ച് ഉപദ്രവിക്കുന്നവരുടെ മേലും വരുത്തും. നീ മനസ്സ് തിരിഞ്ഞ് യഹോവയുടെ വാക്കുകേട്ട് ഞാനിന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന അവന്റെ സകല കൽപ്പനകളും അനുസരിച്ച് നടക്കുകയും നിന്റെ ദൈവമായ യഹോവ നിന്റെ കൈകളുടെ സകല പ്രവൃത്തിയിലും നിന്റെ ഗർഭഫലത്തിലും മൃഗഫലത്തിലും കൃഷിഫലത്തിലും നിനക്ക് നന്മയ്ക്കായി അഭിവൃദ്ധി നൽകുകയും ചെയ്യും. നിന്റെ ദൈവമായ യഹോവയുടെ വാക്കുകേട്ട് ഈ ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന അവന്റെ സകല കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിക്കുകയും നിന്റെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ തിരികെയും ചെയ്താൽ യഹോവ നിന്റെ പിതാക്കന്മാരിൽ പ്രസാദിച്ചിരുന്നതുപോലെ നിന്നിലും നന്മയ്ക്കായിട്ട് വീണ്ടും പ്രസാദിക്കും. ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന ഈ കൽപ്പന നിനക്ക് പ്രയാസമുള്ളതല്ല, ദൂരമുള്ളവയുമല്ല. ഞങ്ങൾ കേട്ട് അനുസരിക്കേണ്ടതിന് ആർ സ്വർഗത്തിൽ കയറി കൊണ്ടുവന്ന് തരുമെന്ന് പറയത്തക്കവണ്ണം അത് സ്വർഗത്തിലല്ല, ഞങ്ങൾ കേട്ട് അനുസരിക്കേണ്ടതിന് ആർ സമുദ്രം കടന്നു കൊണ്ടുവന്ന് തരും എന്ന് പറയത്തക്കവണ്ണം അത് സമുദ്രത്തിനക്കരയുമല്ല. നീ അനുസരിപ്പാൻ തക്കവണ്ണം വചനം നിനക്ക് ഏറ്റവും സമീപത്ത് നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും തന്നെ ഇരിക്കുന്നു. ഇതാ ഞാൻ ഇന്ന് ജീവനും ഗുണവും മരണവും ദോഷവും നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. എങ്ങനെയെന്നാൽ നീ ജീവിച്ചിരുന്ന് പെരുകുകയും നീ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശത്ത് നിന്റെ ദൈവമായ യഹോവ നിന്നെ അനുഗ്രഹിക്കുകയും ചെയ്യേണ്ടതിന് നിന്റെ ദൈവമായ യഹോവയെ സ്നേഹിപ്പാനും അവന്റെ വഴികളിൽ നടപ്പാനും അവന്റെ കൽപ്പനകളും ചട്ടങ്ങളും വിധികളും പ്രമാണിപ്പാനും ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്നു. എന്നാൽ നീ അനുസരിക്കാതെ നിന്റെ ഹൃദയം മറിയുകയും നീ വശീകരിക്കപ്പെട്ട അന്യദൈവങ്ങളെ നമസ്കരിച്ച് സേവിക്കുകയും ചെയ്താൽ നീ യോർദാൻ കടന്ന് കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശത്ത് ദീർഘായുസോടിരിക്കാതെ നിശ്ചയമായിട്ട് നശിച്ചുപോകുമെന്ന് ഞാനിന്ന് നിങ്ങളെ അറിയിക്കുന്നു. ജീവനും മരണവും അനുഗ്രഹവും ശാപവും നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്നു എന്നതിന് ഞാൻ ആകാശത്തെയും ഭൂമിയെയും ഇന്ന് സാക്ഷി വയ്ക്കുന്നു. അതുകൊണ്ട് നീയും നിന്റെ സന്തതിയും ജീവിച്ചിരിക്കേണ്ടതിനും യഹോവ നിന്റെ പിതാക്കന്മാരായ അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും കൊടുക്കുമെന്ന് സത്യം ചെയ്ത ദേശത്ത് നീ പാർപ്പാൻ തക്കവണ്ണം നിന്റെ ദൈവമായ യഹോവയെ സ്നേഹിക്കുകയും അവന്റെ വാക്ക് കേട്ടനുസരിക്കുകയും അവനോട് ചേർന്നിരിക്കുകയും ചെയ്യേണ്ടതിനും ജീവനെ തെരഞ്ഞെടുത്തു കൊള്ളുക. അതല്ലോ നിനക്ക് ജീവനും ദീർഘായുസ്സും ആകുന്നു. ഇന്നത്തെ പുതിയ നിയമ വായനാഭാഗം മർക്കോസ് എഴുതിയ സുവിശേഷം 16-ാം അധ്യായം. ശബത്ത് കഴിഞ്ഞ ശേഷം മഗ്ദലക്കാരിത്തി മറിയയും യാക്കോബിന്റെ അമ്മ മറിയയും ശലോമയും ചെന്ന് അവനെ പൂശേണ്ടതിന് സുഗന്ധവർഗം വാങ്ങി. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ അധികാലത്ത് സൂര്യൻ ഉദിച്ചപ്പോൾ അവർ കല്ലറയ്ക്കൽ ചെന്നു. കല്ലറയുടെ വാതിൽക്കൽ നിന്ന് നമുക്കു വേണ്ടി ആർ കല്ല് ഉരുട്ടിക്കളയുമെന്ന് തമ്മിൽ പറഞ്ഞു. അവർ നോക്കിയാറെ കല്ല് ഉരുട്ടിക്കളഞ്ഞതായി കണ്ടു. അത് ഏറ്റവും വലുതായിരുന്നു. അവർ കല്ലറയ്ക്കകത്ത് കടന്നപ്പോൾ വെള്ളനിലയങ്കി ധരിച്ച ഒരു ബാല്യക്കാരൻ വലത്തുഭാഗത്ത് ഇരിക്കുന്നത് കണ്ട് ഭ്രമിച്ചു. അവൻ അവരോട്, ഭ്രമിക്കേണ്ട, ക്രൂശിക്കപ്പെട്ട നസ്രായനായ യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു. അവൻ ഉയർത്തെഴുന്നേറ്റു. അവൻ ഇവിടെയില്ല. അവനെ വച്ച സ്ഥലം ഇതാ. നിങ്ങൾ പോയി അവന്റെ ശിഷ്യന്മാരോടും പത്രോസിനോടും അവൻ നിങ്ങൾക്ക് മുമ്പേ ഗലീലയ്ക്ക് പോകുന്നു എന്ന് പറവിൻ. അവൻ നിങ്ങളോട് പറഞ്ഞതുപോലെ അവിടെ അവനെ കാണും എന്ന് പറവിൻ എന്ന് പറഞ്ഞു. അവർക്ക് വിറയിലും ഭ്രമവും പിടിച്ച് അവർ കല്ലറ വിട്ട് ഓടിപ്പോയി. അവർ ഭയപ്പെടുകയാൽ ആരോടും ഒന്നും പറഞ്ഞില്ല. അവൻ ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ രാവിലെ ഉയർത്തെഴുന്നേറ്റിട്ട് തൻ 7 ഭൂതങ്ങളെ പുറത്താക്കിയിരുന്ന മഗ്ദലക്കാരത്തി മറിയയ്ക്ക് ആദ്യം പ്രത്യക്ഷനായി. അവൾ ചെന്ന് അവനോടുകൂടെ ഇരുന്നവരായി ദുഃഖിച്ചും കരഞ്ഞും കൊണ്ടിരിക്കുന്നവരോട് അറിയിച്ചു. അവൻ ജീവനോടിരിക്കുന്നു എന്നും അവൾ അവനെ കണ്ടു എന്നും അവർ കേട്ടാറെ വിശ്വസിച്ചില്ല. പിന്നെ അവരിൽ 2 പേർ നാട്ടിലേക്ക് പോകുമ്പോൾ അവൻ മറ്റൊരു രൂപത്തിൽ അവർക്ക് പ്രത്യക്ഷനായി. അവർ പോയി ശേഷമുള്ളവരോട് അറിയിച്ചു. അവരുടെ വാക്കും അവർ വിശ്വസിച്ചില്ല. പിന്നത്തേതിൽ 11 പേർ ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അവർക്ക് പ്രത്യക്ഷനായി. തന്നെ ഉയർത്തെഴുന്നേറ്റവനായി കണ്ടവരുടെ വാക്കു വിശ്വസിക്കായകയാൽ അവരുടെ അവിശ്വാസത്തെയും ഹൃദയകാഠിന്യത്തെയും ശാസിച്ചു. പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പിൻ. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും, പുതുഭാഷകളിൽ സംസാരിക്കും, സർപ്പങ്ങളെ പിടിച്ചെടുക്കും. മരണകരമായി യാതൊന്നു കടിച്ചാലും അവർക്ക് ഹാനി വരികയില്ല. രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും എന്ന് പറഞ്ഞു. ഇങ്ങനെ കർത്താവായ യേശു അവരോട് അരളി ചെയ്ത ശേഷം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരുന്നു. അവർ പുറപ്പെട്ട് എല്ലായിടത്തും പ്രസംഗിച്ചു. കർത്താവ് അവരോട് കൂടെ പ്രവർത്തിച്ചും അവരാൽ നടന്ന അടയാളങ്ങളാൽ വചനത്തെ ഉറപ്പിച്ചും പോന്നു.
ദൈവത്തിരുനാമത്തെ സ്തുതിക്കുന്നു. ആവർത്തന പുസ്തകം 29-30 അധ്യായങ്ങളാണല്ലോ ഇന്ന് നാം വായിച്ചത്. ആവർത്തന പുസ്തകത്തിൻ്റെ അവസാന അധ്യായങ്ങളാണ് നാം ഈ ദിവസങ്ങളിൽ വായിക്കുന്നത്. ദൈവപുരുഷനായ മോശ തൻ്റെ നിര്യാണത്തിന് മുമ്പായി ഇസ്രായേൽ സഭയെ മുഴുവൻ വിളിച്ചുകൂട്ടി അവരെ അനുഗ്രഹിക്കുന്ന ഭാഗങ്ങൾ ഇതിന് ശേഷം നാം വായിക്കുന്നുണ്ട്. ഇവിടെ പറയുന്നത് സർവ ജനത്തെയും ഇസ്രായേലിനെ കൂട്ടി വരുത്തിയിട്ട് അവർ പ്രമാണിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും അവരുടെ മുമ്പിൽ പറയേണ്ടതായിട്ടുള്ള അവർക്ക് ആവശ്യമായിരിക്കുന്ന ഗൈഡൻസ് ഈ ഭാഗങ്ങളിൽ പറഞ്ഞു കൊടുക്കുകയാണ്. അതിന് മോശ ഉപയോഗിക്കുന്ന കാര്യം അവരുടെ ജീവിത അനുഭവങ്ങളാണ്, കഴിഞ്ഞകാല സംഭവങ്ങളാണ്. അവർ കടന്നുപോയ മരുഭൂമിയുടെ യാത്രയുടെ അനുഭവങ്ങൾ, ദൈവം വിടുവിച്ച വഴികൾ, ദൈവിക പ്രവൃത്തികളൊക്കെ ഓർപ്പിച്ചിട്ട് ദൈവത്തെ അനുസരിക്കുവാൻ, ദൈവ വഴികളിൽ ജീവിക്കുവാൻ അവരോട് ബുദ്ധി ഉപദേശിക്കുകയാണ് ചെയ്യുന്നത്. രണ്ട് കാര്യങ്ങൾ ഇവർക്ക് വേണ്ടി തുറന്നു വയ്ക്കുന്നുണ്ട്. ഒന്നുകിൽ ജീവൻ, അല്ലെങ്കിൽ മരണം. ഒന്നുകിൽ അനുഗ്രഹം, അല്ലെങ്കിൽ ശാപം. ദൈവിക പ്രമാണങ്ങളെ അനുസരിച്ചാൽ ജീവനും അനുഗ്രഹവും ലഭിക്കും. ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചാൽ മരണവും ശാപവും ലഭിക്കും. ഈ സമൂഹത്തിൻ്റെ, ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതം പരിശോധിച്ചാൽ, ചരിത്രം പരിശോധിച്ചാൽ അവരെന്നും ഒരു പരാജയമായിരുന്നു. ദൈവം എത്രമാത്രം കാര്യങ്ങളൊക്കെ അവർക്ക് ചെയ്തിട്ടും അവർ ജീവിതത്തിൽ ദൈവത്തെ അനുസരിക്കുവാൻ കഴിയാതെ പിറുപിറുപ്പുകാരായി, മത്സരികളായി, അനുസരണക്കേട് കാണിക്കുന്നവരായി അവർ അതിൻ്റെ ശിക്ഷ പ്രാപിക്കുവാനിടയായി തീരുകയാണ്. അതുകൊണ്ടാണ് ഇവിടെ 29-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം നാം ഇപ്രകാരം വായിക്കുന്നു. മോശ ഈ ജനത്തെ അവരുടെ സ്വഭാവങ്ങൾ കണ്ടുകൊണ്ട് അവരോട് പറയുകയാണ്, എങ്കിലും തിരിച്ചറിയുന്ന ഹൃദയവും കാണുന്ന കണ്ണും കേൾക്കുന്ന ചെവിയും യഹോവ നിങ്ങൾക്ക് ഇന്നുവരെയും തന്നിട്ടില്ല. വളരെ പരിതാപകരമായ ഒരു അവസ്ഥ. അവരുടെ സ്വഭാവങ്ങൾ നോക്കിയിട്ട്, അവരുടെ ജീവിത രീതികൾ നോക്കിയിട്ട് നല്ല ബുദ്ധിയുള്ള മനുഷ്യരാണ്, എന്നാൽ തിരിച്ചറിയുവാൻ കഴിയുന്നില്ല. തിരിച്ചറിയുന്ന ഒരു ഹൃദയം അവർക്കില്ല. കണ്ണുകളുണ്ട്, വേണ്ടതുപോലെ കാണുവാൻ കഴിയുന്നില്ല. ചെവികളുണ്ട്, വേണ്ട കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുവാൻ അവർക്ക് കഴിയുന്നില്ല. അങ്ങനെ വളരെ ദുഃഖകരമായ ഒരു അവസ്ഥയെക്കുറിച്ച് ഇസ്രായേൽ ജനത്തെ മോശ കാണുന്നു. അതിൻ്റെ 12-13 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ ഇപ്രകാരം പറയുന്നു, നിന്റെ ദൈവമായ യഹോവ എന്ന് നിന്നോട് ചെയ്യുന്ന നിയമത്തിലും സത്യബന്ധത്തിലും പ്രവേശിപ്പാൻ അവന്റെ സന്നിധിയിൽ നിൽക്കുന്നു. ഞാൻ ഈ നിയമവും സത്യബന്ധവും ചെയ്യുന്നത് നിങ്ങളോട് മാത്രമല്ല, ഇന്ന് നമ്മോടുകൂടെ നമ്മുടെ ദൈവമായ യഹോവയുടെ സന്നിധി നിൽക്കുന്നവരോടും ഇന്നിവിടെ നമ്മോടുകൂടെ ഇല്ലാത്തവരോടും തന്നെ. വളരെ മാർമികമായ ഒരു ഭാഗമായിട്ട് നമുക്കിതിനെ കാണുവാൻ കഴിയും. ഇവിടെ പറയുന്നു ഒരു സത്യബന്ധത്തിന്റെ കാര്യം, ദൈവത്തിന്റെ നിയമത്തിന്റെ കാര്യം. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇസ്രായേൽ അനുസരണക്കേട് കാണിച്ചു. ദൈവത്തിന്റെ പ്രമാണങ്ങളെ വേണ്ടതുപോലെ അനുസരിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. അവർക്ക് കാര്യങ്ങളെ വേണ്ടതുപോലെ ഗ്രഹിപ്പാൻ കഴിഞ്ഞില്ല. അവരൊരു പരാജയമായി തീർന്നു. എങ്കിൽ പോലും ദൈവം തൻ്റെ പിതാക്കന്മാരോട് ചെയ്ത തൻ്റെ നിയമത്തിൽ മാറ്റം വരുത്തുന്നില്ല. അവൻ്റെ ഉടമ്പടി എന്നും നിലനിൽക്കുന്നു. മനുഷ്യൻ തെറ്റ് ചെയ്തപ്പോഴും അതിന് ശിക്ഷ അവർ അനുഭവിക്കുമ്പോഴും ദൈവിക ഉടമ്പടിക്ക് വ്യത്യാസമില്ല, ദൈവം അത് നിവർത്തിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ പറയുന്നു, ആ ഉടമ്പടിയെ പുനഃസ്ഥാപിക്കുവാൻ, അതിനെ ഉറപ്പിക്കുവാൻ ഉള്ള വാക്കുകളാണ് ഇവിടെ പറയുന്നത്. ഒരു സത്യബന്ധത്തെക്കുറിച്ച് ഇവിടെ പറയുകയാണ്. അത് ആ തലമുറയിൽ ജീവിച്ചവർക്ക് മാത്രമല്ല, അപ്പോഴവിടെ ഇല്ലാത്തവർക്ക് പോലും ബാധകമാണ് എന്ന് കാണുന്നു. പുതിയ നിയമഭാഗത്തേക്ക് കടന്നു വരുമ്പോൾ ലേഖനങ്ങളിൽ പലപ്പോഴും ഈ ന്യായപ്രമാണത്തിലെ കാര്യങ്ങളെ എടുത്തു പറഞ്ഞിട്ട് ആ ന്യായപ്രമാണത്തെ നിവർത്തിച്ച ഒരു ക്രിസ്തുവിനെ അവിടെ വെളിപ്പെടുത്തുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. റോമാലേഖനം 3:19-20 അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് പ്രത്യേകം പറയുന്ന ഒരു കാര്യം, ന്യായപ്രമാണത്തിന്റെ കാര്യങ്ങളെ പറഞ്ഞിട്ട് പറയുകയാണ്, ന്യായപ്രമാണം മനുഷ്യന് ശിക്ഷയ്ക്ക് കാരണമായി തീർന്നു, അവർ ശിക്ഷിക്കപ്പെടുവാനിടയായി തീർന്നു. എന്നാൽ ഇപ്പോഴോ ദൈവത്തിന്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശു ക്രിസ്തുവിങ്കിലെ വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നിരിക്കുന്നു. മനുഷ്യന്റെ സ്വഭാവം അറിയുന്ന ദൈവം മനുഷ്യന്റെ ആ പരാജയകരമായ അവസ്ഥയിൽ നിന്ന്, ശോചനീയമായ അവസ്ഥയിൽ നിന്ന് ഒരു വിടുതൽ നൽകുവാൻ ആഗ്രഹിച്ചു. തന്റെ നിയമത്തെ, ഉടമ്പടിയെ എല്ലാ തലമുറയിലും എല്ലാ കാലത്തും നിലനിർത്തുവാൻ ദൈവം ആഗ്രഹിച്ചു. മനുഷ്യവർഗത്തിന് വേണ്ടി ഭൂമിയിലേക്ക് ക്രിസ്തു യേശു കടന്നു വന്നു. ആ ഉടമ്പടി ഉറപ്പിക്കുവാൻ, ആ സത്യബന്ധത്തിൽ മനുഷ്യനെ യഥാസ്ഥാനപ്പെടുത്തുവാൻ ദൈവം ന്യായപ്രമാണത്തെ നിവർത്തിച്ചു. നമ്മിവിടെ മനസ്സിലാക്കേണ്ടത്, ആ ക്രിസ്തുവേശുവിലുള്ള വിശ്വാസം മൂലം ന്യായപ്രമാണത്തെ അതിജീവിക്കുന്ന ആ സത്യബന്ധത്തിൽ പ്രവേശിപ്പാൻ ദൈവം നമുക്ക് ഭാഗ്യം നൽകുന്നു. ആ ഭാഗ്യബന്ധത്തിൽ, ആ സത്യബന്ധത്തിൽ എല്ലാ കാലവും ജീവിപ്പാൻ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ദൈവിക ശിക്ഷയ്ക്ക് ഇടയാകാതെ അനുഗ്രഹത്തിൻ്റെ വഴി, ജീവന്റെ വഴി നമുക്ക് തിരഞ്ഞെടുക്കാം. ദൈവം സഹായിക്കട്ടെ.